ചോദ്യം 76. ശിഷ്യൻ: ജാഗ്രത്തിൽ നിന്ന് തുരിയം അഥവാ മോക്ഷാവസ്ഥയിലേക്ക് ജീവിച്ചിരിക്കെ തന്നെ ഉണരാമെന്നാണ് ബോധശാസ്ത്രം ഉറപ്പു നൽകുന്നത്. അങ്ങനെ ഉണരാൻ ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കഴിവ് എന്താണ്? മാസ്റ്റർ: ഏകദേശം 7-8 വയസ്സാകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ വ്യക്തിബോധം രൂപം കൊള്ളാൻ തുടങ്ങുന്നത്. ബാല്യവും കൗമാരവും കടന്ന് യൗവനത്തിൽ എത്തുന്നതുവരെയുള്ള വികാരങ്ങൾക്ക് യാഥാർത്ഥ്യാനുഭവം കുറവായിരിക്കും. അതുകൊണ്ടാണ് കുട്ടികളും ചെറുപ്പക്കാരും മരണത്തെപ്പോലും അവഗണിച്ചുകൊണ്ടുള്ള സാഹസികത കാണിക്കുന്നത്. ഉത്തരവാദിത്തങ്ങളും കടമകളും കടപ്പാടുകളും ധർമ്മങ്ങളും ഇല്ലാത്ത ജീവിതം അദ്വൈതാനുഭവത്തിന് വളരെ അടുത്താണ്. അല്പം ബോധം ഉയർത്തിയാൽ വിഭ്രമ മതിഭ്രമ വികാരങ്ങൾക്ക് സാക്ഷിയാകാനും നിയമങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെടാതിരിക്കാനും ആത്മീയ വിശ്വാസങ്ങളെ യുക്തി കൊണ്ട് നിരാകരിക്കാനും അവരെ വളരെ എളുപ്പത്തിൽ പ്രാപ്തരാക്കാം. മരണം വരെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ജീവിക്കാനുള്ള അല്പം ധനവും സൗകര്യങ്ങളും ഒരുക്കേണ്ട ആവശ്യമേയുള്ളൂ. എന്നാൽ മാതാപിതാക്കളും മത പുരോഹിതരും ആൾദൈവങ്ങളും കുട്ടികളുടെ മനസ്സിലേക്ക് ആത്മീയതയുടെയും സദാചാരബോധത്തിന്റെയും തെറ്റായ വിശ്വാസങ്ങളെ മതിഭ്രമ വികാരങ്ങളായി കുത്തിവയ്ക്കുന്നു. അതോടെ അവരുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന വാസന ആരാധന സാധനാദോഷങ്ങളുടെ വികാരങ്ങൾ ഉണരുകയും ആത്മീയ ഭൗതികാനുഭവങ്ങൾ ഹോർമോണുകളെന്ന രാസവസ്തുക്കളിലൂടെ യാഥാർത്ഥ്യ അനുഭവങ്ങളായി മാറുകയും ചെയ്യുന്നു. അതിന്റെ കൂടെ വിവാഹമെന്ന ബന്ധനവും കുടുംബമെന്ന പ്രാരബ്ധവും അടിച്ചേൽപ്പിക്കുമ്പോൾ ബോധം വീണ്ടും താഴ്ന്നു പോകുകയും പ്രപഞ്ചവും ജീവനും ജീവിതവും ശക്തിയേറിയ വിഭ്രമ മതിഭ്രമ അനുഭവങ്ങളിലൂടെ സത്യമെന്ന് വിശ്വസിക്കാൻ ഇടയാകുകയും ചെയ്യും. പിന്നീട് എന്തെല്ലാം അറിവുകളും യുക്തികളും അനുഭവങ്ങളും നൽകിയാലും ജാഗ്രത് ഭ്രമമാണെന്നും നശ്വരമാണെന്നും അനുഭവിക്കാൻ അവർക്ക് കഴിയാതാകുന്നു. സത്യത്തെ നിസാരമായി ബോധ്യപ്പെടാൻ തക്ക തെളിഞ്ഞ കണ്ണുകളുമായി ജനിക്കുന്ന കുട്ടികളുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് അന്ധരാക്കിയതിനു ശേഷം കണ്ണുള്ളവനെ പോലെ ജീവിക്കണമെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? കേവല യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചം അവബോധമായി എന്നും ഇവിടെയുണ്ട്. അത് കാണാനുള്ള കണ്ണാണ് ഇല്ലാത്തത്. അതിനാൽ തുര്യത്തിലേക്കുണരാൻ എന്ത് കഴിവാണ് വേണ്ടത് എന്ന ചോദ്യം അസംബന്ധമാണ്. കോടാനുകോടി പൊട്ടക്കണ്ണന്മാരിൽ ചിലർ അവബോധമെന്ന അകക്കണ്ണുകൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും സൂക്ഷ്മത കൊണ്ടും അസ്തിത്വത്തിന്റെ അർത്ഥം അന്വേഷിക്കാനും ബ്രഹ്മവസ്തുക്കൾ നശ്വരമാണെന്ന് അനുഭവിക്കാനുമുള്ള ധൈര്യം കാണിക്കും. അവരിൽ ചിലർ ഉണർന്ന് രക്ഷപ്പെടും. തന്നിൽ ഉറങ്ങുന്ന ദൈവത്തെ ഉണർത്താനും നശ്വരമായ ദേഹത്തെ നശ്വരമാണെന്ന് അനുഭവിച്ച് നശ്വരത വാസ്തവമാണെന്ന ബ്രഹ്മത്തിൽ നിന്ന് ഉണരാൻ ഒരു കഴിവും ആവശ്യമില്ല. സാമാന്യ ബുദ്ധിയും അവബോധവും മാത്രം മതി. വിവാഹബന്ധത്തിൽ ഏർപ്പെടാത്ത സത്യാന്വേഷികളായ ബ്രഹ്മചാരികൾ പോലും ജന്മനായുള്ള വാസന ആരാധനാദോഷങ്ങളുടെ അനുഭവങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ച് അവയിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണാം. അവരിൽ ചിലർ അവധൂതന്മാരായും സന്യാസിനി സന്യാസികളായും മഞ്ഞുമൂടിയ ഹിമാലയത്തിൽ പോലും കിടന്ന് നരകിക്കുന്നു. എന്നാൽ നരകിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നുമില്ല. ജന്മം കൊണ്ട് മനുഷ്യന് മാത്രം കിട്ടിയ സ്വതന്ത്രമായ അവബോധവും അഥവാ ഫ്രീവില്ലും ശ്രദ്ധയും ഓർമ്മയും ബുദ്ധി വസ്തുനിഷ്ഠമായി പ്രയോഗിച്ച് നന്മ തിന്മകളുടെ സ്രോതസ്സിനെ അന്വേഷിക്കുവാനും കണ്ടെത്തുവാനുമുള്ള ബോധശാസ്ത്ര ശിക്ഷണം വളരെ ചെറുപ്പത്തിൽ നൽകാൻ നല്ലവരായ മാതാപിതാക്കൾ ശ്രമിക്കണം. പ്രായപൂർത്തിയാകുമ്പോൾ അവർ സ്വതന്ത്രമായ അവബോധത്തെ സ്വതന്ത്രമായി തന്നെ ഉപയോഗിക്കാൻ പഠിക്കുകയും അസ്തിത്വത്തിന്റെ അർത്ഥം അവർ കണ്ടെത്തുകയും നശ്വരതയുടെ അനുഭവത്തിൽ എത്തുകയും അതോടെ അവരുടെ ബോധം ഉയരുകയും ജീവിതം പരമാനന്ദം കൊണ്ട് നിറയുകയും ചെയ്യും. അത്തരം ചെറുപ്പക്കാർ തങ്ങളുടെ ബോധം ഉയർത്താൻ സഹായിച്ച മാതാപിതാക്കളെ എന്ത് വില കൊടുത്തും വാർദ്ധക്യത്തിൽ സംരക്ഷിക്കും. അവരെ ആനന്ദത്തോടെ മരിക്കാൻ അനുവദിക്കുകയും ചെയ്യും. അത്തരത്തിൽ ബോധം ഉയർന്ന പുരുഷനും സ്ത്രീയും ഒരാചാരത്തിന്റെയും നിയമത്തിന്റെയും പിൻബലമില്ലാതെ ഒരു സമൂഹമായി സുഖമായി ജീവിക്കും. സ്വാർത്ഥതയിൽ കെട്ടിപ്പടുക്കുന്ന കുടുംബജീവിതം സൃഷ്ടിക്കുന്ന ദുഃഖങ്ങളും വേദനകളും അവർക്കുണ്ടാകുകയില്ല. അതിനു പകരം ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ സ്വാർത്ഥ വികാരങ്ങൾ ഉണരാൻ പഠിപ്പിച്ചാൽ അവർ വലുതാകുമ്പോൾ ദുഷ്ടതയും ക്രൂരതയും ചതിയും വഞ്ചനയും അല്ലാതെ മറ്റെന്താണ് അവരിൽ നിന്ന് ഉണ്ടാകുക? ചോദ്യം 77. ശിഷ്യൻ: ദൈവം തുരിയമെന്ന ബോധാവസ്ഥയിൽ നിന്ന് അധപ്പതിച്ച് ജാഗ്രത്തിൽ വ്യക്തിബോധമായി ഉണർന്നു എന്ന് അംഗീകരിക്കാൻ സെമറ്റിക് മതക്കാർക്ക് ഒരു കാരണവശാലും സാധ്യമല്ല. പ്രപഞ്ചത്തെയും തന്നെയും സൃഷ്ടിച്ച ദൈവം മഹത്വമുള്ളവനാണെന്നും അതിനാൽ ദൈവത്തെ ആരാധിക്കണമെന്നുമാണ് അവർ വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. വേദാന്തികളിൽ ചിലർ ബോധം ദൈവമാണെന്ന് സമ്മതിക്കുമെങ്കിലും മനുഷ്യനായി അധപ്പതിച്ചു എന്ന് സമ്മതിക്കുകയില്ല. അത് സൃഷ്ടിയുടെ ചൈതന്യമാണ് എന്നാണ് അവരുടെ മനോഭാവം. സാക്ഷാൽ ദൈവം ഒരു വ്യക്തിബോധമായി ഭ്രമിക്കുകയാണ് എന്ന ബോധശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ എത്രമാത്രം ശരിയാണെന്ന് വിശദീകരിക്കാമോ? മാസ്റ്റർ: ദൈവം പുറത്തു നിൽക്കുന്ന ഒരു ഏക ശക്തിയാണെന്നും ആ ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് സൃഷ്ടികർമ്മം നടന്നതും പ്രപഞ്ചവും മനുഷ്യനും ഉണ്ടായതും എന്നാണ് സെമറ്റിക് മതക്കാർ വിശ്വസിക്കുന്നത്. ബോധം ബ്രഹ്മം എന്ന ജീവശക്തിയായി അകത്തും പുറത്തും നിൽക്കുന്നു എന്നും സൃഷ്ടിയുടെ ചൈതന്യമാണ് ബ്രഹ്മം എന്നുമാണ് വേദാന്തികൾ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വിവിധ അതീന്ദ്രിയ ശക്തികളുള്ള അനേകം ദൈവങ്ങൾ ഹിന്ദുമതത്തിൽ രൂപം കൊണ്ടത്. ഭൗതിക ശാസ്ത്രവും മതങ്ങളും വേദാന്തവും പ്രപഞ്ചത്തിന്റെയും ജീവന്റെയും നശ്വരതയെ തീരെ അവഗണിച്ചു കളഞ്ഞു. അനശ്വരനായ ദൈവത്തിൽ നിന്ന് നശ്വരമായ പ്രപഞ്ചവസ്തുക്കളും ഊർജവും ജീവനും ഉണ്ടാകുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് ഇവരാരും കണ്ടെത്തിയില്ല. അനസ്യൂതമായി മാറിക്കൊണ്ടിരിക്കുന്ന വസ്തുവിനെയും ജീവനെയും കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന മസ്തിഷ്കം പോലും അനസ്യൂതമായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുമെന്നും ആരും ചിന്തിക്കുന്നില്ല. കഴിഞ്ഞ നൂറ്റാണ്ടുവരെ ഭൗതികശാസ്ത്രം ഊർജത്തിന്റെ ഉറവിടം പുറമേ നിൽക്കുന്ന ദൈവത്തിൽ തന്നെയാണ് ആരോപിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അവർ ദൈവത്തിന്റെ ഒരു ഇടപെടൽ പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യമില്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. സെമറ്റിക് മതക്കാർ 19-ാം നൂറ്റാണ്ടിലെ ഭൗതിക ശാസ്ത്ര കണ്ടെത്തലുകൾ ദൈവത്തിന്റെ ശക്തിക്ക് തെളിവായും നിരീശ്വരവാദികൾ ദൈവത്തിനെതിരായും ഇപ്പോഴും ഉപയോഗിക്കുന്നു. ദൈവം പുറമേയുള്ള ശക്തിയാണെന്ന് തെളിയിക്കാൻ ഒരു കാരണവശാലും സാധ്യമല്ല. കാരണം അവബോധം 5 ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് നൽകുന്ന തിരിച്ചറിവിന്റെയും അനുഭവങ്ങളുടെയും ഉള്ളിൽ മാത്രമേ പ്രപഞ്ചത്തിനും ജീവനും നിലനിൽപ്പുള്ളൂ എന്നത് ഒരു തരത്തിലും നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്. ബോധം ഞാൻ എന്ന അവബോധമായും ശ്രദ്ധയായും ഓർമ്മയായും അനുഭവമായും നിലനിൽക്കാത്ത ജീവികൾക്ക് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അനുഭവമല്ല എന്ന് തെളിയിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നശ്വരമായ വസ്തുക്കളും ജീവനും കൊണ്ട് ഒരു യഥാർത്ഥ പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് ചിന്തിക്കുന്നത് പരമ വിഡ്ഢിത്തമാണ്. ഉറങ്ങുമ്പോൾ നാം ഇല്ലാത്ത വസ്തുക്കളും ജീവനും കൊണ്ട് സ്വപ്നമെന്ന ബോധമണ്ഡലത്തിൽ പ്രപഞ്ചത്തെയും ജീവനെയും സൃഷ്ടിക്കുന്നത് പോലെ തന്നെ ജാഗ്രത് എന്ന മറ്റൊരു ബോധമണ്ഡലത്തിൽ ബ്രഹ്മം കൊണ്ട് അഥവാ നശ്വരമായ വസ്തുക്കളും ജീവനും കൊണ്ട് ഒരു പ്രപഞ്ചത്തെയും ജീവനെയും സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഒരേ ഒരു ബോധം പല ദേഹങ്ങളിൽ ഒരുപോലെ ഭ്രമിച്ചതുകൊണ്ടാണ് എല്ലാവർക്കും പ്രപഞ്ചവും ജീവനും ഒരുപോലെ അനുഭവപ്പെട്ടത്. വികാരാനുഭവങ്ങൾ പോയാൽ ഭ്രമം പോകും. അതോടെ പ്രപഞ്ചവും ജീവനും ബോധമണ്ഡലത്തിൽ നശ്വരമെന്ന് അനുഭവിക്കും. എന്നാൽ അനുഭവങ്ങളെ ഇല്ലാതാക്കാൻ അവയുടെ യാഥാർത്ഥ്യത അനുവദിക്കുകയില്ല. കാരണം ഈ യാഥാർത്ഥ്യത രാസവസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കപ്പെടുന്നത്. ബോധശാസ്ത്ര രീതികൾ ഉപയോഗിച്ച് ഈ രാസവസ്തുക്കളെ ഇല്ലാതാക്കിയാൽ അനുഭവങ്ങളും അവ നൽകിയ യാഥാർത്ഥ്യതയും 90% ഇല്ലാതാവും. അതോടെ അദ്വൈതാനുഭവം ലഭിക്കുകയും സൃഷ്ടിയുടെ രഹസ്യം ആർക്കും ബോധ്യപ്പെടുകയും ചെയ്യും. ദൈവം പുറത്താണോ അകത്താണോ, ശക്തിയാണോ ഊർജമാണോ, താൻ തന്നെയാണോ എന്നെല്ലാം വ്യക്തമായി മനസ്സിലാകും.